ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലന്റ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർണേ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നേ പൂരാ കർണേ കി ജിമ്മേദാരി ഭാരത് കെ നൗജവാനോ കി ഹേ. ആപ്സേ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷ സേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കെ അന്തർ യുവാവോ കെ നൈതിക സാഹസ് കെ സാത്ത് യുവാവോ മേ ആകാംക്ഷി യുവാവോ കെ അന്തർ നേതൃത്വ ശക്ത കോ ഡെവലപ് കർണ ഉൻകി ഭാഗീദാരി ബഡാന ഓർ കിസ് തരീകെ സേ ഹം ഭാരത് കോ ബദൽ സക്തേ ഹേ.
കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. 2 ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 വീതവും തൃശൂരിൽ 1 രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വശുചീകരണം തടസ്സപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements papers suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.